വീണ്ടും ഇത്തരത്തിൽ ഫലീതത്തിൽ അഞ്ചലോ ബുഖാരിയുടെ 6830 ഹദീസായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇബ്നുമർ റിപ്പോർട്ട് ചെയ്തു അത്രേ. എന്താ റിപ്പോർട്ട് ചെയ്തത്? ഇന്നല്ലാഹു വഅത മുഹമ്മദൻ മൽ ഹഖ്, മുഹമ്മദ് നബിയെ യാഥാർത്ഥ്യത്തോടുകൂടി അല്ലാഹു യാത്രയാക്കി. എന്നിട്ട് വാൻതലാലയിലെ കിതാബ് അല്ലാഹു അദ്ദേഹത്തിന് ഗ്രന്ഥം ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറക്കി കൊടുത്തു. ഫക്കാന മിമ്മ അൻസലല്ലാഹു, അല്ലാഹു അന്ന് ഗ്രന്ഥം ഇറക്കിയപ്പോൾ ഉണ്ടായിരുന്നു ആയത്തുർ റജ്മി, വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന ഹദീസ്. എന്നിട്ടോ തലൈനാഹ, വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന ആയത്ത് അന്ന് ഖുർആനിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് കാണാതെ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, ഞങ്ങൾ അത് ഒരുപാട് പാരായണം ചെയ്തിട്ടുണ്ട്. എന്താ പ്രശ്നം പിന്നെ? വല്ലാഹി അഖ്ഷാ, പഠിച്ചവനെ തന്നെയാണ് എനിക്ക് പേടിയാകുന്നു. എന്ത്? ഇൻകാല സമാൻ, കാലം കുറെ കഴിഞ്ഞാൽ അങ്ങക്കൂല കാര്യവും വല്ലവരും പറയുമോ എന്ന്. എന്താ പറയുന്നത്? മാനജിദു ആയത്തുർ റജ്മി ഫീ കിതാബില്ലാ, വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്ന ആയത്ത് ഖുർആനിൽ കാണാനില്ല. അള്ളാഹു ഇറക്കിയ ഒരു ഫരീദത്തിനെ ഇത് കാണാനില്ല എന്ന് പറയുക മൂലം അവർ ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിക്കുക മൂലം ഒരു നിർബന്ധത്തെ ഒഴിവാക്കുക എന്ന ശിക്ഷ അവർക്കുണ്ടാകും. അതുമൂലം അവർ പിഴച്ചു പോകും. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ബുഖാരിയുടെ 6830 ഹദീസായി. എന്താ ഈ പറഞ്ഞതെന്നറിയോ? ഒന്നുകൂടി ചിന്തിക്കണേ. അല്ലാഹു ഖുർആൻ ഇറക്കി കൊടുത്ത സമയത്ത് വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്ന ആയത്തുണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണാനില്ല. ഇനി നാളെ വേറൊരു വന്ന് പറയാണ് ഖുർആനിൽ നിന്ന് ഒരു 50 ആയത്ത് പോയിട്ടുണ്ട്, ഖുർആനിൽ 150 എണ്ണം പോയിട്ടുണ്ട്, ഖുർആനിൽ നിന്ന് 500 ആയത്ത് കളവ് പോയിട്ടുണ്ട് എന്നൊരാള് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ബുഖാരിയെ അണച്ചു കൂട്ടി പിടിക്കുന്നവരോട്, അത് ഇസ്ലാമിന്റെ 2ാം പ്രമാണമാണെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ പറയും? ഇല്ല, അല്ലാഹു ഇറച്ചി കൊടുത്ത, മുഹമ്മദ് നബി കണ്ട, മുഹമ്മദ് നബി വായിച്ച, പ്രബോധനം ചെയ്ത ആ ഖുർആൻ സമ്പൂർണമാണ്, അത് അല്ലാഹു ഇറച്ചി കൊടുത്ത അന്ന് ഇറച്ചി കൊടുത്തതൊക്കെ എന്നുണ്ട് എന്ന് പറയാൻ ബുഖാരിയെ പ്രമാണമാക്കുന്നവർക്ക് എങ്ങനെ സാധിക്കും? ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾക്ക് സാധിക്കും. എന്തുകൊണ്ട്? അത് ഇസ്ലാമിന്റെതല്ല, ഇസ്ലാമിന്റെ ഖുർആനാണ് എന്ന് പറയുമ്പോ ധൈര്യശമേതം ഞങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ കാര്യം വരൂല. അതേസമയം ഇസ്ലാമിന്റെ 2ാം പ്രമാണമാണ് ഇതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടോ എങ്കിൽ ഒരായത്ത് ചുരുങ്ങിയത് പോയതായിട്ട് നിങ്ങൾ പറയുന്നില്ലേ? വേറെ പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് ആയത്ത് പോയി, ഈ ആയത്ത് പോയി എന്നൊക്കെ വേറെ പലരോട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ പറയുന്നത്, വ്യഭിചാരം എറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന ആയത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നു പോൽ. എന്നിട്ടോ ആരാ കണ്ടത്? കട്ടനെ പിടിച്ചോ? അതില്ല, കട്ടു 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 എന്ന് പറഞ്ഞു പോവാ. എന്നാലല്ലേ ഇസ്ലാമിനെ കുറിച്ച് ആരെങ്കിലും മോശമായി പറയുള്ളൂ. മാത്രമല്ല ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആൻ സമ്പൂർണ്ണമാണെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണകൾ അതങ്ങോട്ട് നീക്കേക്ക്, ആരുടെ ആയത്തൊന്നും ഇവിടെ പോയിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കുക. എന്നിട്ട് ഖുർആനിൽ നിന്ന് ആളുകളെ അകറ്റുക. തന്ത്രം അതാണ് ഇവിടെ ഉപയോഗിച്ചത്. ആരായാലും ശരി, ആരായാലും ശരി, ഉപയോഗിച്ച തന്ത്രം അതാണ്. ഇനി അങ്ങനെ വിശുദ്ധ ഖുർആനിൽ അങ്ങനത്തെ ഒരു ശിക്ഷ ഉണ്ടോ? വ്യഭിചാരിയെ കുറിച്ച് പഠിച്ചോൻ പറയുന്നത് എന്താണ്? സൂറത്തുൽ 100 രണ്ടാമത്തെ വാക്കായി, അസാനിയത്തു വസാനി ഫജ്രിദു കുല്ല വാഹിദിൻ മിൻകുമാ മിഅത്ത ജൽദാ, വ്യഭിചരിച്ചവൻ വ്യഭിചരിച്ചവൾ ഇവരെ നിങ്ങൾ 100 അടി അടിക്കണം. വിശുദ്ധ ഖുർആനിൽ ശിക്ഷയാണ്. വിവാഹിതരെന്നോ അവിവാഹിതരെന്നോ യാതൊരു വ്യത്യാസമോ വിവേചനമോ പഠിച്ചവന് വെക്കുന്നില്ല. വ്യഭിചരിച്ച ആളും കൊണ്ടും അവരെ നിങ്ങൾ 100 അടി അടിക്കണം. മാത്രമല്ല അടിമകൾ ശിക്ഷ, അടിമകൾ തെറ്റ് ചെയ്താൽ പകുതി ശിക്ഷ കൊടുക്കാൻ പാടുള്ളത് ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. വിവാഹിതരായ അടിമ വ്യഭിചരിച്ചാൽ ഹദീസിൽ പറഞ്ഞ ശിക്ഷ എങ്ങനെ നടപ്പാക്കാൻ എറിഞ്ഞു കൊല്ലൽ. വിവാഹിതനായ ഒരു അടിമ വ്യഭിചരിച്ചു എങ്കിൽ അവനും കൊല്ലുമ്പോ എറിഞ്ഞു കൊല്ല, പക്ഷെ അവർക്ക് പകുതി ശിക്ഷയാണല്ലോ ഖുർആൻ പറയുന്നത്. അപ്പൊ എന്താ ചെയ്യാ? പാമ്പിനെ കൊല്ലും പോലെ പകുതി കൊല്ലി. അതെങ്ങനെ പരിപാടി? മേജിക്ക് ഈ സിഹിർ പഠിപ്പിക്കുന്നവർ അതൊന്ന് പഠിപ്പിക്കണം. സിഹിർ ഇസ്ലാമിന്റെ പേര് സ്ഥാപിക്കാൻ പോകുന്ന അത്ര വലിയ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടല്ലോ. ഇത് ആദ്യം സ്ഥാപിക്കേണ്ടത്. വ്യഭിചാരിയെ, വിവാഹിതനായ അടിമയായ വ്യഭിചാരിയെ എങ്ങനെ കൊല്ലും? പകുതി കൊല്ലൽ. എങ്ങനെ? ഖുർആൻ പറയുന്നത് പകുതി ശിക്ഷ. കൊല്ലനാണ് ശിക്ഷയെങ്കിൽ പകുതി കൊല്ലണം. പറ്റുമോ? അപ്പോൾ ഖുർആനിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരടി ഒരു നുണയ്ക്ക് നടക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഹദീസിൽ 100 നുണ പറയാം. 100 നുണ ഹദീസിൽ പറയാം. ഒരു കുഴപ്പമില്ല, കാരണം ഒരു അബദ്ധം പറ്റൂല, ഒരാളും കണ്ടുപിടിക്കൂല. കാലം കുറെ കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ഒക്കെ ചിന്തിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതേസമയത്ത് ഖുർആൻ പ്രത്യേകതല്ല. ഖുർആനിൽ ഒരു നുണ എന്നോട് പറഞ്ഞിട്ട് ഒരടി നടക്കാൻ സാധ്യല്ല. അപ്പോഴേക്ക് ആ നുണ അവിടെ ചുമടിയും. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ ഇജാസ്, ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ മാനുഷികത, ഇതാണ് ദൈവീക ഗ്രന്ഥത്തിന്റെ പ്രത്യേകത, അതിന്റെ സവിശേഷത. അത് ഇൻഷാ മനസ്സിലാക്കുന്നു. അപ്പോൾ ഖുർആൻ പറയുന്നത് വ്യഭിചരിച്ച പുരുഷൻ, വ്യഭിചരിച്ച സ്ത്രീ 100 അടി അവരെ അടിക്കണം. ഈ ശിക്ഷ നിങ്ങൾ നിർബന്ധമായി കാണണം എന്നൊക്കെ ഖുർആൻ പറയുന്നു. പക്ഷെ ഇന്നത്തെ ശിക്ഷ ഖുർആനെ പറ്റിയല്ല. മനസ്സിലായോ? മാത്രമല്ല ഇസ്ലാമിന്റെ അടിസ്ഥാന ആണിക്കലിനെ തന്നെ തകർക്കാൻ, ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ വിശ്വാസം തന്നെ തകർക്കാൻ പോന്ന ആശയങ്ങളും ആദർശങ്ങളുമാണ് ഹദീസുകൾ എഴുതി വെച്ചിട്ടുള്ളത്. പറയാതിരിക്കാൻ പറ്റുമോ? ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുന്നു പേടിച്ചിട്ട് മുണ്ടാതിരിക്കാൻ പറ്റുമോ? കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകട്ടെ, അങ്ങനെ പൂജിന്റെ നടക്കട്ടെ. പക്ഷെ ഈ സത്യങ്ങൾ ജനങ്ങൾ അറിയണം, ബോധമുള്ള വർദ്ധിപ്പിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുള്ള, പരലോകത്തെ കുറിച്ച് ആഗ്രഹമുള്ള, സ്വർഗത്തെ ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയക്കുന്ന ആളുകളെ കേൾക്കണം. എന്താ പറയാൻ പോകുന്നതെന്ന് അറിയോ? ആയിഷ ബീവി പറഞ്ഞു, പറയുന്നത് നല്ല സാധനങ്ങളൊക്കെ, മോശമായ സാധനങ്ങൾ നല്ല അഡ്രസ്സിൽ കൊടുക്കുകയാണ്, വിറ്റ് ചെലവാകാൻ, അംഗീകാരം കിട്ടാൻ, ആശീർവാദം കിട്ടാൻ. എന്താ പറയുന്നത്? സാക്ഷാൽ ബുഖാരിയുടെ 3175 ഹദീസായിട്ട് എഴുതി വെക്കുന്നു. എന്ത്? മുഹമ്മദ് നബിക്ക് സിഹിർ ബാധിച്ചു അത്രേ. എത്രത്തോളം? മുഹമ്മദ് നബി ചെയ്യാത്ത കാര്യം ചെയ്തു എന്നും ചെയ്ത കാര്യം ചെയ്തില്ല എന്നും തോന്നത്തക്ക രൂപത്തിൽ മുഹമ്മദ് നബിക്ക് സിഹിർ ബാധിച്ചു. 40 ദിവസത്തോളം അങ്ങനെ നടന്നു. അടോ, ഏത് പ്രവാചകനെന്നറിയോ? മുക്കത്തെ മാമനെ പറ്റിയുള്ള ചർച്ച. മക്കത്തെ മുഹമ്മദ് റസൂലുള്ളാഹിയെ പറ്റിയാ പറയുന്നത്. മുഹമ്മദ് നബിക്ക് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ല എന്നും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുവെന്നും തോന്നത്തക്ക രൂപത്തിൽ 40 ദിവസത്തോളം സിഹിർ ബാധിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്വഭാവത്തിൽ എന്തിനാ മലയാളത്തിന്റെ പേര്? തലയ്ക്ക് വെളിവില്ലാതാന്ന് പറയും, ഭ്രാന്ത് എന്നൊക്കെ പറയും. ഇങ്ങനത്തെ അവസ്ഥ റസൂലുള്ളാഹിക്കുണ്ടായി എന്ന് വന്നാൽ ഒരാൾ പറയാ, നിങ്ങളുടെ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശവാഹകൻ ആരാ? അത് മുഹമ്മദ് നബി. ഓഹോ, ആ മുഹമ്മദ് നബിക്ക് ഭ്രാന്തായിട്ടൊരു കാരണമുണ്ടായിട്ടോ? തലയ്ക്ക് സുഖമില്ലാത്തൊരു കാരണമുണ്ടായിട്ടല്ലോ? ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് ഇറങ്ങിയതിനെ കുറിച്ച് നിങ്ങൾ എന്താ ചെയ്യ? അത് പഠിച്ചവും പറഞ്ഞ തന്നെയാണോ? അതല്ല, പറഞ്ഞത് പറഞ്ഞിട്ടില്ലാന്ന് ഓർമ്മ, ചെയ്ത് ചെയ്തിട്ടില്ലാന്നുള്ള ഓർമ്മ, ചെയ്യാത്ത ചെയ്തൊന്നും ചെയ്തിട്ടില്ലാന്നാണോ? നേരെ തിരിച്ചു മറിച്ചു വഹിയൊക്കെ എന്താകും? വഹിയും സന്ദേശങ്ങളൊക്കെ ആകണനൊക്കെ അലഞ്ഞ് മറിഞ്ഞ് കൊള്ളാവൂലേ? അതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് എങ്ങനെ പറയാ? ഖുർആൻ സുന്നത്തുകാർക്ക് പറയാം. എന്തുകൊണ്ട്? മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നത് മുഴുവൻ എന്താണ്? വമാ യൻതിഖു അനിൽ ഹവാ. ഈ ആയത്തൊക്കെ ഇവിടെ ആർക്കാ അർഹത ഓരാൻ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. മുഹമ്മദ് നബി സംസാരിക്കുന്നത് വഹിയാണ്, വഹിയല്ലാത്ത മുഹമ്മദ് നബി സംസാരിക്കില്ല എന്നൊക്കെ പറയുമ്പോ മുഹമ്മദ് നബിക്ക് ഭ്രാന്ത് പിടിച്ചു കൂടി പറയുമ്പോൾ എങ്ങനെ ഒന്നിച്ചു വാദിക്കാം? ഒന്നിച്ചെങ്ങനെ വായിക്കലേ? വളരെ വിശാലമായി ചിന്തിക്കുക. വിശുദ്ധ ഖുർആനാണ് അടിസ്ഥാന പ്രമാണമെന്നത് തെളിയിക്കാൻ പോകുന്ന ഒരുപാട് തെളിവുകളുടെ കൂട്ടത്തിൽ ഒന്നാണ്. മുഹമ്മദ് നബിയെ കുറിച്ച് പഠിച്ചോൺ എന്താ പറയുന്നത്? വല്ലാഹു യഹ്ശിബുക മിനന്നാസ്. മുഹമ്മദ് നബിയെ അങ്ങേ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടുന്ന ഈ ഉത്തരവാദിത്തമുണ്ടല്ലോ, ഇത് വളരെ വിലപിടിച്ചതാണ്. മാത്രമല്ല, ജനങ്ങൾ നന്നാകാനുള്ള സന്ദേശമാണത്, ജനങ്ങൾ സത്യത്തിൽ അണിനിരക്കാനുള്ള സംവിധാനമാണത്, ജനങ്ങൾ അസത്യത്തിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും ഒഴിവാകാനുള്ള സന്ദേശങ്ങളാണത്. അതുകൊണ്ട് തന്നെ ആ സന്ദേശങ്ങൾ എന്നിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തുമ്പോ അതിൽ അസത്യത്തിന്റെ ഒരു കലർപ്പും ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല, സത്യത്തിന്റെ അംശങ്ങൾ മുഴുവനും അതിലുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ പ്രവാചകൻ എന്ന നിലയിൽ എന്നിൽ നിന്ന് ഈ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങേക്കുണ്ടായേക്കാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങേക്ക് അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഈ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ ഒരു ദൈവീകമായ സെക്യൂരിറ്റി ആവശ്യമാണ്. അണോ, ഒരു ദൈവീകമായ ഐസുമത്തി പാപ സുരക്ഷിതത്വം, ഒരു സെക്യൂരിറ്റി ആവശ്യമാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയെ അങ്ങയെ അള്ളാഹു രക്ഷിക്കും. എങ്ങനെ? അള്ളാഹു അങ്ങയെ സംരക്ഷിക്കും. ഈ സത്യം ജനങ്ങളിലെത്താൻ, അവരിൽ പുലരാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ സഹായവും ഉണ്ടാകും എന്ന് പഠിച്ചോ പറയാം. ഇല്ല, അങ്ങനെ ഒരു സംരക്ഷണ കുറവുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു അസുഖം ബാധിച്ചതിന്റെ പേരില് കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ ആയിട്ടുണ്ട് എന്ന് പറയാൻ പാകത്തിലാണ് ഇവിടെ ഹദീസിൽ എഴുതി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, പഠിച്ചോൻ എന്താ പറയുന്നത് മുഹമ്മദ് നബിയെ പറ്റി? എന്താ മുഹമ്മദ് നബിയെ പറ്റിയൊക്കെ ധാരണ എന്നറിയോ? മുഹമ്മദ് നബിയെ പറ്റിയതൊക്കെ പറഞ്ഞാലേ വളരെ മോശമായി, പക്ഷേ ഇൻഷാല്ലാഹ് പറയാൻ പോകുന്നുണ്ട് കുറച്ചൊക്കെ. നബി എന്ന് പറയുന്നത് പടച്ചവന്റെ സന്ദേശങ്ങൾ യാതൊരു മറച്ചു വെക്കുന്നത് എത്തിക്കേണ്ട ആളാ. ആ പ്രവാചകന് ഭ്രാന്ത് പിടിച്ച് നടന്നാല് കാര്യം നടക്കൂല, അത് പിടിക്കൂല എന്നാ പടച്ചോൻ പറയുന്നത്. അങ്ങനെ സംരക്ഷണം പിടിക്കാതിരിക്കാനുള്ള എല്ലാ സംരക്ഷണവും ദൈവീകമായ സംരക്ഷണം പടച്ചോൻ ചോൺ കൊടുക്കുന്നു പടച്ചോൻ പറയുന്നു. ഹദീസിന്റെ പൂജാരികൾ പറയുന്നു ഇല്ല അങ്ങനെ ഒരു സംരക്ഷണ കുറവുണ്ടായിട്ടുണ്ട്. കുറച്ച് ദിവസം 40 ദിവസമെങ്കിലും ചുരുങ്ങിയത് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഏതാ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഏതാ നമ്മൾ അംഗീകരിക്കേണ്ടത്? കഴിഞ്ഞില്ല. ഇങ്ങനൊരു വാദം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു. സത്യത്തിന്റെ ശത്രുക്കളും ഇരുട്ടിന്റെ ആശീർവാദക്കാരുമായിരുന്ന സാക്ഷാത് മുസ്ലിങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്ത് എന്ന് മുഹമ്മദ് സിഹിർ ബാധിച്ചിട്ടുണ്ടെന്നൊരു ധാരണയും ഒരു വാക്കും പ്രചരണവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. അതിലെ ഖുർആൻ വിമർശിച്ചുകൊണ്ട് എന്താ പറയുന്നതെന്നറിയോ? വമാ സാഹിബുകും ബിമജ്നൂൻ, നിങ്ങളുടെ കൂടെ നടക്കുന്ന, നിങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന, നിങ്ങളോട് നന്മ കൽപ്പിക്കുന്ന, തിന്മയിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണമെന്ന് നിങ്ങളോട് എപ്പോഴും ഉപദേശിക്കുന്ന ആ ചങ്ങാതി ഉണ്ടല്ലോ, ആ സാഹിബ് ഉണ്ടല്ലോ. വമാ സാഹിബുകും ബിമജ്നൂൻ, ഭ്രാന്തനല്ല കേട്ടോ, ഭ്രാന്തില്ല. ആ പ്രവാചകൻ പറയുന്നത് ദൈവിക സന്ദേശങ്ങളാണ്, വഹീന്റെ അടിസ്ഥാനത്തിലാണ് എന്നാര് പറയുന്നു? പടച്ചോൻ പറയുന്നു. നിങ്ങളുടെ ആ സുഹൃത്ത് ആ സഹവസിക്കുന്ന ആ വ്യക്തി ഭ്രാന്തനല്ല. നമ്മളെന്താ പ്രചരിപ്പിച്ചത്? 1100 എന്ത് പ്രചരിപ്പിച്ചു? അല്ലെങ്കിൽ അതിന് ശേഷം എന്ത് പ്രചരിപ്പിച്ചു? മുഹമ്മദ് നബി ഭ്രാന്തനായിരുന്നു, സിഹിർ ബാധിച്ചിട്ടാകെ അവനും കഴിഞ്ഞ് അതിനാണ് എഴുതിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ ഇങ്ങനെ എത്രത്തോളം പടച്ചടമ്പുരാൻ മുഹമ്മദ് നബിയെ പ്രതികരിക്കുന്ന അതേപോലെ തന്നെ മദഹിച്ചിരിക്കുന്ന ഒരുപാട് വാക്കുകൾ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞില്ല. ഈ ഹദീസിൽ എന്താ ഒരു കാര്യമായി കേടുന്നറിയോ? പ്രവാചകന്മാർ എന്ന് പറയുന്നത് മൊത്തത്തിൽ പരിശുദ്ധാത്മാക്കളാണ്. അവരിൽ അബദ്ധങ്ങൾ, വലിയ അബദ്ധങ്ങളൊന്നും അവർ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ അവർ കുറ്റവിമുക്തരാവണം, കുറ്റമുക്തരാവണം അവർ. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവിക സന്ദേശത്തിന് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ തന്നെ പ്രശ്നക്കാരായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇവിടെ ദൈവിക സന്ദേശത്തിന്റെ പൂർത്തീകരണം ഉണ്ടായി? പക്ഷെ ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഹദീസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ പ്രവാചകനെയും പറ്റില്ല. ഓരോ പ്രവാചകന്റെയും പരിടിയിൽ ഓരോ അബദ്ധങ്ങൾ ചാരിയിട്ടുണ്ട്, വേണ്ടതുപോലെ കളിയാക്കിയിട്ടുണ്ട്. മൂസാനബിയെ കുറിച്ച് എന്താ പറഞ്ഞതെന്നറിയോ? മൂസാനബി മൂസാക്കാണെന്ന് പറഞ്ഞു. കാണത്ത് ബനു ഇസ്രായേലിൽ ബുഖാരി പറയാണ്, കാണത്ത് ബനു ഇസ്രായേലിൽ യഗ്തസിലൂന ഉറാഖൻ യന്ദുറു ബഅദുഹും ഇലാ ബഅദ് വകാന മൂസാ യഗ്തസിലു വഹ്ദാ. മൂസാ ബനു ഇസ്രായേൽ മക്കൾ അവർ പരിപൂർണ നഗ്നരായിട്ടാണ് അത്രയും കുളിക്കാരനായിരുന്നത്. നമുക്കറിയില്ല, ബുഖാരി എഴുതി വെച്ചതാണ്. എന്നിട്ടോ യന്ദുറു ബഅദുഹും ഇലാ ബഅദ് പരസ്പരം അങ്ങോട്ടും കണ്ടിട്ട് നഗ്നത പരസ്പരം അങ്ങുമിങ്ങും കണ്ടുകൊണ്ട് തുണി അഴിച്ചിട്ടാണ് പറയാം മലയാളത്തിൽ അപ്പോൾ ഈ ബനൂ ഇസ്രായേൽ ഇസ്രായേൽ മക്കൾക്ക് ഒരു സംശയം. അവർ പറഞ്ഞു, മൂസ നമ്മുടെ കൂടെ കുളിക്കാതെ ഒറ്റക്ക് കുളിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് അറിയോ? അതെന്താ? മൂസയുടെ വൃഷവൽപ്പം കൊണ്ടാണ്, മൂസക്ക് അസുഖം കൊണ്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ്, അത് നമ്മളെങ്ങാനും കാണുമോ എന്നുള്ള ഭയം കൊണ്ടാണ് മൂസ ഒറ്റക്ക് കുളിക്കുന്നത് എന്നവർ ഒരു ചർച്ച ഇവരുടെ ഇടയിൽ. എന്നിട്ട് ഷാറ്റാൽക്കാരി തന്നെ എഴുതി വെക്കട്ടെ, മൂസാ നബി ഒരു ദിവസം കുളിക്കാൻ വേണ്ടി വസ്ത്രങ്ങളൊക്കെ അഴിച്ച് ഒരു കല്ലിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് മൂസാ നബി കുളിക്കാൻ വേണ്ടി ഇറങ്ങി. ഇറങ്ങിയപ്പോഴോ മൂസാ നബി കുളിച്ചു കയറാൻ നേരത്ത് മൂസാ നബിയുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച ആ കല്ലുണ്ടല്ലോ, ആ കല്ല് വസ്ത്രവുമായിട്ട് ഓടി ഓടി ഓടിപ്പോ മൂസാ നബി പിന്നാലെ ഓടി. എന്നിട്ട് പറഞ്ഞു, സൗബീ സൗബീയാ ഹജർ സൗബീയാ ഹജർ, കല്ലേ എന്ന വസ്ത്രം, കല്ലേ എന്ന വസ്ത്രം എന്ന് പറഞ്ഞ് പിന്നാലെ ഓടി. അപ്പൊ ഈ ഓട്ടത്തിന്റെ ഇടയിൽ കുറച്ചു നേരം ഇങ്ങനെ തുണി അഴിച്ചിട്ട് നിന്നപ്പോ ഇവർക്ക് എന്തായി? ബോധ്യായി, മൂസക്ക് ആ കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് വെറുതെ തോന്നിയതാണ് എന്നും ബോധ്യായി. നോക്കൂ നിങ്ങൾക്ക് ഒരു പ്രവാചകനെ കുറിച്ച് ഇതിൽ ഹദീസ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ പൂർത്തീകരണമാണ്, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. ഏതായത്തിന്റെ വ്യാഖ്യാനാണ്? ഏതായത്തിന്റെ വ്യാഖ്യാനാണ് ഇപ്പൊ പറഞ്ഞ വാക്ക്? നേരത്തെ പറഞ്ഞ വാക്ക് ഏതായത്തിന്റെ വ്യാഖ്യാനമാണ്? മുഹമ്മദ് നബിക്ക് സിഹിർ ബാധിക്കൂല, മുഹമ്മദ് നബിക്ക് സിഹിർ ബാധിക്കുന്നവൻ ബാധിക്കുമെന്ന് പറയുന്നവൻ അക്രമിയാണ്, മുഹമ്മദ് നബിക്ക് ഭ്രാന്തില്ല. മാത്രമല്ല സിഹിർ ബാധിച്ച ഒരു ചങ്ങാതിയാണ് ഇവരൊക്കെ പിന്തുടരുന്നതെന്ന് മുസ്ലിങ്ങൾ പറഞ്ഞപ്പോ അതിനെ വിമർശിച്ചുകൊണ്ട് പഠിച്ചു പറയുന്ന അതും കൂടി ഒക്കെ പറഞ്ഞിട്ട് ഈ സിഹിർ ബാധിച്ചു എഴുതി വെച്ച ഹദീസ് ഏതായത്തിന്റെ വിശദീകരണമാണ്? ഏതായത്തിന്റെ വ്യാഖ്യാനമാണ്? പറയേണ്ടതുണ്ട്, വ്യക്തമാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, അറിയിക്കേണ്ടതുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക്. വീണ്ടും നോയിങ്ങോളൂ നിങ്ങൾ. അനസിൻ പോർ എന്റെ വിഷയം അതാണല്ലോ. ഖുർആൻ വൈരുദ്ധ്യ ഹദീസുകൾ ഖുർആനിന് വിരുദ്ധമായ ഹദീസുകൾ എന്നാണ് വിഷയം. അൻ അനസിൻ അനസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്ത്, ഇതൊക്കെ പറയുമ്പോ മനസ്സിനൊരു വിഷമമുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു ഉൾക്കിടലമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ പറ്റോ? എവിടെ എഴുതി വെച്ചതാ? രണ്ടാം പ്രമാണത്തിൽ എഴുതി വെച്ചതല്ലേ? അതും രണ്ടാം പ്രമാണമായി ഇന്നും മുസ്ലിമീങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതല്ലേ? അതിലാരെങ്കിലും എതിർ പറഞ്ഞാൽ അവൻ മോശമാണെന്നും അവൻ ശരിയല്ലെന്നും പറയുന്ന രണ്ടാം പ്രമാണമല്ലേ? അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റുമോ? അനസിൽ يدور على نسائه في ساعة الواحدة من الليل والنهار وهن يدى عشرة وقيل أو كان يطيقه قال كنا نتحدث أنه اعطي قبة ثلاثين بخاري يرنوكي أرمتي أطامت حديثة جيدي وشيكنو عندما رأي الله أنس برأي الله كان النبي نبي يدور على نسائه في ساعة الواحدة من الليل والنهار وهن يدى عشرة നബിക്ക് പതിനൊന്ന് ഭാര്യമാരുണ്ടായിരിക്കെ ഈ പതിനൊന്ന് ഭാര്യമാരെയും രാത്രിയിലെയും പകലിലെയും ഓരോ മണിക്കൂറിലും അദ്ദേഹത്തിന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? നബിക്ക് പതിനൊന്ന് ഭാര്യമാരുണ്ടായിരിക്കെ രാത്രിയിലെയും പകലിലെയും ഓരോ മണിക്കൂറിലും ഈ പതിനൊന്ന് ഭാര്യമാരുമായും ബന്ധം സ്ഥാപിക്കാറുണ്ടായിരുന്നു. അപ്പോഴോ ഇത് പറയുമ്പോ ബുദ്ധിയുള്ളവർക്ക് സംശയം ഉണ്ടാവുക, ഈ പറഞ്ഞ കാര്യം ചിന്തക്കാര്യം അല്ല, ഇത് വലിയ അപകടമുള്ള കാര്യമാണല്ലോ. അപ്പൊ അവിടെ കൂടി ഒട്ട് ചോദിച്ചു, അവക്കാനയുഹു മുഹമ്മദ് നബിക്ക് ഇതിനൊക്കെ കഴിയോ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അതിന് മറുപടി, അതിന് മറുപടി ഞങ്ങൾ പറയാറുണ്ട് എന്തെന്ന്, മുപ്പത് പുരുഷന്മാരുടെ ശക്തി മുഹമ്മദ് നബിക്കുണ്ട് എന്ന് ഞങ്ങൾ പറയാറുണ്ട്. മുപ്പത് പുരുഷന്മാരുടെ ശക്തി ഉണ്ടാകുമ്പോ പതിനൊന്ന് ഭാര്യമാരെയും ഓരോ മണിക്കൂർ, ഓരോ ഭാര്യമാരെയും പതിനൊന്ന് ഭാര്യമാരിൽ ഓരോ പേരെയും ഓരോ മണിക്കൂറിലും അതെങ്ങനെ പരിപാടി കൊണ്ട് എഴുതിയിട്ടുണ്ട് നമുക്കറിയില്ല. ആരെപ്പറ്റി എഴുതി വെക്കുന്നത്? വൈനക്കലാലാ ഖുലുഖിൻ അദീം, മുഹമ്മദ് നബിയെ ഉത്തമ സ്വഭാവിയാണ്, ഉത്തമ പുരുഷനാണ് അല്ലേ, തുടരപ്പെടാൻ അർഹൻ, മാതൃകാ പുരുഷൻ. ഒരു കാരണവശാലും പരസ്പരം തുല്യനീതി ഭാര്യമാർക്കിടയിൽ കൊടുക്കാൻ സാധ്യമല്ലെങ്കിൽ ഒരു കാരണവശാലും ഒന്നിലധികം ഭാര്യമാരെ വേളാൻ പാടില്ലെന്ന് വ്യക്തമായി പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ സുന്ദരനായ ആശയ പ്രചാരകൻ, ആദർശ പ്രബോധകൻ മുഹമ്മദ് നബി അല്ലേ. തുല്യനീതി ഭാര്യമാർക്കിടയിൽ പങ്കുവെക്കാൻ സാധ്യമല്ലെങ്കിൽ ഒരു കാരണവശാലും ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് വ്യക്തമായി പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശവാഹകൻ, ആ സന്ദേശം നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന മുഹമ്മദ് നബിക്ക് പതിനൊന്ന് ഭാര്യമാരുണ്ടായിരുന്നെന്ന വിഷമസ്ത്രം ലോകത്തിനെ അറിയിച്ചത്, ലോകത്തെ എഴുതി വെച്ചത് ആ വിഷമസ്ത്രം ഇസ്ലാമിന്റെ പേരിൽ ഇടമറുകും. അതേപോലെ തന്നെ തസ്ലീമാന ശ്രീനും ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചങ്ങാതിമാരും ഒക്കെ എഴുതി വെക്കാൻ കാരണം ഖുർആനല്ല, പിന്നെയോ ഖുർആനിന്റെ രണ്ടാമത്തെ പ്രമാണമെന്ന് പറയുന്ന മുസ്ലിമീങ്ങളുടെ രണ്ടാമത്തെ പ്രമാണമാണെന്ന് പറയുന്ന ഖുർആനിലെ വ്യാഖ്യാനമെന്ന് അവതരിപ്പിക്കപ്പെടുന്ന ബുഖാരിയാണ് കാരണക്കാരൻ. നോക്കൂ നിങ്ങൾ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം, മുഹമ്മദ് നബി ആരായിരുന്നു? ഇതിലും വലിയ വിഷമത്തരം തരുന്നത് ഇങ്ങനെ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്, വളരെ മോശമായ ഇൻഷാല്ലാ ഭാഗത്തേക്ക് സംശയം സമയം കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വരുന്നുണ്ട്. ഇതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, പ്രവാചകന്മാരൊന്നും വെറുതെ വിടുന്ന പരിപാടി ഹദീസുകാർക്കില്ല. ഇബ്രാഹിം നബിയെ പറ്റി എന്ത് പറഞ്ഞു എന്നറിയോ? അന്നബി ഹുറൈറ നമ്മുടെ കലാപുരുഷൻ അബൂ ഹുറൈറ പറഞ്ഞു, അത്രേ എന്തെന്ന് കാല റസൂലുള്ളാഹ്, അപ്പൊ അങ്ങനെ ഉടനെ പറയാം, കാരണം സാധനം ചെലവാകണല്ലോ. റസൂൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, കാരണം റസൂൽ ഒരു കാര്യം പറയാന്ന് പറയുന്നത് തൊള്ളേ തോന്നി റസൂൽ പറയില്ല, പിന്നെയോ പടച്ചോൻ പറഞ്ഞതേ റസൂൽ പറയുള്ളൂ. അതുകൊണ്ടാണ് റസൂലാന്ന് പടച്ചോൻ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹിന്റെ റസൂലിനെയും അനുസരിക്കണം. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന് എതിരായിട്ടാണ് റസൂൽ പറയുന്നതെങ്കിൽ റസൂൽ അനുസരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് വേണം? വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യത്തിന് എതിരാകാതിരിക്കണ്ടേ റസൂൽ എന്ന് പറയുന്നത്? അങ്ങനെ ആവൂ, അങ്ങനത്തെ റസൂൽ പറയൂ. അപ്പോ റസൂലുള്ളാഹി അനുസരിക്കണം. എന്താ റസൂലുള്ളാഹി അനുസരിക്കേണ്ടത്? അത് ബുഖാരി എന്ന് നോക്കിയാൽ മതി. റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ കുറിച്ച് ആയിഷാസിയോട് ചോദിച്ചു, കൈഫ കാന ഖുലുഖുഹു എന്ന് ചോദിച്ചപ്പോ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷാ ബീവി പറഞ്ഞപ്പോൾ അപ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഭാവമെങ്കിൽ ആ മുഹമ്മദ് നബിക്ക് 11 ഭാര്യമാരെ വിവാഹം കഴിക്കാൻ കഴിയോ? 11 സ്ത്രീകളെ വിവാഹം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. എങ്കിലല്ലേ പിന്നെ 11 പേരാൾ കയറത്ത് പോകേണ്ടതുള്ളൂ, അങ്ങനെ പോയി എന്ന് സ്ഥാപിക്കേണ്ടതുള്ളൂ. അപ്പോൾ മുഹമ്മദ് നബി ഒരു കാമഭ്രാന്തനായിരുന്നു, ഒരു സ്ത്രീ ലംഘനനായിരുന്നു എന്ന് ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെതിരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എഴുതി വെച്ചത് നമ്മുടെ അറബിയിൽ എഴുതിയത് ഒരു മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ മറ്റു ഭാഷയിലേക്കോ പരിഭാഷപ്പെടുത്തിയതാണ്. അതിന് ഉത്തരവാദികള് ആര്? രണ്ടാം പ്രമാണം ഹദീസ് എന്ന് പറയുന്നു. വേറാരുമില്ല. അപ്പോൾ ഇബ്രാഹിം നബിയെ പറ്റി എന്താ പറയുന്നവരോ? കാല റസൂലുള്ളാ, റസൂലുള്ള പറഞ്ഞു. ആരാ പറയുന്നത്? സാക്ഷാൽ അബൂ ഹുറൈറ. റസൂലുള്ളാഹിനോട് കൂടെ 3 കൊല്ലം മാത്രം ജീവിക്കുകയും എങ്കിലോ ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമാഹാരം എഴുതി വെക്കുകയും ചെയ്തിട്ടുള്ള സാക്ഷാൽ അബൂ ഹുറൈറ. നബിയുടെ കൂടെ 24 മണിക്കൂറും ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ആളുകൾക്ക് 100 തികക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 3 കൊല്ലം നബിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് താൻ തന്നെ പറയുന്ന ആ സാക്ഷാൽ അബൂ ഹുറൈറ എഴുതി വെച്ച ഹദീസ് 5000 മേലേ. ആ സാഹിബ് പറയുകയാണ്, മൂന്ന് കളവല്ലാതെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ 3 കളവ് പറഞ്ഞു. അപ്പൊ നൊണ പ്രവാചകന്മാർ പറയുകയും അത് അവരുടെ സ്വഭാവമാണ്. ഇബ്രാഹിമിന്റെ മൂന്നെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതേതായത്തിന്റെ വിശദീകരണം? ഏതായത്തിന്റെ വ്യാഖ്യാനമാണ്? ഇബ്രാഹിം നബിയെ പറ്റി പഠിച്ചോൺ എന്താ പറയുന്നത്? സത്തബിറു മില്ലത്ത ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിം നബിയുടെ മാതൃക നിങ്ങൾ പിൻപറ്റണം. ഏതാണ് മാതൃക? 3 കളവ് ഇബ്രാഹിം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 3 എണ്ണം പറഞ്ഞു ചൊല്ലിയത് അങ്ങനെയാണോ? അങ്ങനെയാണോ? അധികാരത്തിലേക്ക് ഉസുബത്തും ഹസന ഫി ഇബ്രാഹിം. ഇബ്രാഹിമിൽ നിങ്ങൾക്ക് ഉസുബത്തും ഹസനയുണ്ട്, ഉത്തമ മാതൃകയുണ്ട്. ഏത് വിഷയത്തിൽ? 3 കളവ് അദ്ദേഹം പറഞ്ഞു എന്ന വിഷയത്തിലോ? അതല്ലെങ്കിൽ 3 കളവ് നിങ്ങൾ പറയണം എന്ന വിഷയത്തിലോ? ഇബ്രാഹിം ഇബ്രാഹിം നബി അല്ലാഹു ഖലീലാക്കി. ഏത് വിഷയത്തിൽ 3 കളവ് പറഞ്ഞു എന്നാ യോഗ്യത ഖലീലാവാൻ? അതാണോ? ഇന്നഹു കാന സിദ്ദീഖൻ നബിയാ. ഇബ്രാഹിം നബി ആരായിരുന്നു? സിദ്ദീഖായ നബിയായ. സിദ്ദീഖായ നബി എന്ന് പറഞ്ഞാലേ എപ്പോഴും സത്യം പറയുന്ന, സത്യം പറയുക എന്നത് ദിനചര്യയാക്കി ആക്കുന്ന ആൾക്കാർക്ക് സിദ്ദീഖ് എന്ന് പറയാം. വല്ലപ്പോഴും ഒരു സത്യം എപ്പോഴെങ്കിലൊക്കെ നോണി പറയുന്ന ആൾക്കാണല്ലോ സാധിക്കുന്ന പറയാം. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യം സത്യവാൻ. അപ്പോൾ ഇന്നഹു കാന സിദ്ദീഖൻ നബിയാ, സത്യവാനായ സത്യസമ്പൂർണനായ ഒരു നബിയായിരുന്നു ഇബ്രാഹിം നബി എന്ന് ഖുർആൻ പറയാം. ഹദീസിൽ എന്താ കാണുന്നത്? 3 കളവ് പറഞ്ഞിട്ടുണ്ടെന്ന്. നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത്? ഖുർആനിനെ സ്വീകരിക്കുന്നവർക്ക് ഇബ്രാഹിം നബിയെ സത്യപ്രവാചകനായി അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ഹദീസിനെ വാരി പുലരുന്നവർക്കും അത് 2 പ്രമാണമാണെന്ന് പറയുന്നവർക്കും ഇബ്രാഹിം നബി 3 കളവ് ചൊല്ലിയത് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകനോട് മാതൃക പിൻപറ്റാൻ വേണ്ടിയിട്ട് 3 കളവ് ഏതായാലും പറയുന്നത് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാം. ഏത് മണി മണി തീരുമാനിക്കാൻ സ്വതന്ത്രനാണ്. കഴിഞ്ഞില്ല. മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട അസ്രായീൽ എന്ന് പറയുന്ന മലക്ക് മൂസ നബിയുടെ അരികിൽ വന്നു. അത്രേ വന്നപ്പോഴോ ഉണ്ടായ സംഭവം എന്താണെന്നോ ബുഖാരി തന്നെ എഴുതി വെക്കുന്നു. ഫലമ്മാ ജാഅഹു അസ്രായീൽ എന്ന മലക്ക് മൂസ നബിയുടെ അടുത്ത് വന്നപ്പോൾ ഉണ്ടായ അത്ഭുതം എന്തോ? സബ്ബഹു, നന്നായി ഒന്ന് ചാമ്പി മുഖത്തേക്ക്. അരെ മൂസ നബി അസ്രായീൽ ഒന്ന് ചാമ്പി, നന്നായി ഒന്ന് അടിക്കും. അടിച്ചിട്ടോ ചെറിയാടി ഒന്നല്ല, ഒരു തോണ്ടലെത്തല്ലോ, അങ്ങനൊന്നല്ല. പിന്നെ അടിയുടെ ആഘാതത്താൽ മുഖത്തിന്റെ മുഖത്തുണ്ടായുള്ള കണ്ണ് കണ്ണ് തെറിച്ചു. കണ്ണ് തെറിക്കാൻ മാത്രമല്ല അടി അടിച്ചത്, ആരുടെ? അസ്രായീലിന്റെ കണ്ണ്. എന്നിട്ടോ അസ്രായീൽ പടച്ചവന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, അത് അർസൽതനി ഇലാ അബ്ദില്ലാഹി യുരീദുൽ മൗത്ത്. മരിക്കാൻ നോകല്ലാത്ത ഒരുത്തിന്റെ അടുത്തേക്കല്ല പടച്ചവനെ എന്നെ പറഞ്ഞാച്ച. മരിക്കാൻ പേടി വന്നപ്പോ ചിന്ന റോഡിനെ പിടിക്കാൻ വന്നാണ് അങ്ങോട്ട് ഒന്ന് കൊടുത്തു. അങ്ങനെ മരിക്കാൻ പോകല്ല പൊരുത്തിനടുത്തിട്ടില്ലേ പഠിച്ചോനെ നീ എന്നെ പറഞ്ഞാച്ചാൽ എന്ന് കേസ് പറഞ്ഞു. പഠിച്ചോൻ പറഞ്ഞു, കണ്ണത്തിന് ഞാൻ വേറെ തരാം, ശരിയാക്കി തരാം, കണ്ണ് ശരിയാക്കി. എന്നിട്ട് വീണ്ടും പോവാകാൻ പറഞ്ഞു, പോവാൻ പറഞ്ഞു. ആരുടെ മൂസാന്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലാൻ. എന്നിട്ട് എന്താ പറയുന്നത്? അസ്രായീലെ ഇനി അവിടെ ചെല്ലണം. എന്നിട്ട് ഫക്കുൽ അൻ യദായ ദഹു അലാബത്തിനി സൗരൻ, ഒരു കാൽ പറഞ്ഞപ്പോഴേ എന്താ പറയാൻ വരും. പറഞ്ഞപ്പോ മൂസാ നബി ഇങ്ങനെ പറഞ്ഞപ്പോ ഹസ്രായിലെ പഠിച്ചോന്റെ കൽപ്പനയാണ് നിലക്ക് മൂസാ നബിയോട് ഹസ്രായിൽ പറഞ്ഞു. അപ്പോൾ മൂസ ചോദിച്ചു തുമ്മ ബാഗ പിന്നെന്താണ്, ഇത്രയും കാലത്തെ സമയം കഴിഞ്ഞാൽ പിന്നെന്താണെന്ന് ചോദിച്ചപ്പോ ഹസ്രായിൽ പറഞ്ഞു പിന്നെ മരണം തരുന്നത് എങ്കിൽ പിന്നെ നിർത്തി കൊണ്ടുപോകണ്ട, ഞാൻ ഇപ്പൊ തന്നെ മരിക്കാൻ തയ്യാറാണ്, എനിക്ക് അവിടെ ഒരു സ്ഥലത്തെത്തേണ്ടത് ഉണ്ട്, അവിടെ അതിർത്തി പറഞ്ഞു കൊടുത്ത് അവിടെ എത്തി പിടിച്ചു. നോക്കൂ നിങ്ങൾ ഈ ഹസ്രായിൽ പടച്ചിടമ്പുരാൻ പറഞ്ഞ ഹസ്രായിലിനെ മൂസാ നബി കണ്ട ഉടനെ ചെയ്തത് എന്താണ്, അടിച്ചു 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 അടിക്കുക ചെയ്തത്. ഈ പറഞ്ഞതിലത് സാക്ഷാൽ ഹസ്രായിലിന്റെ സാക്ഷാൽ മൂസാ നബിയൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അതൊക്കെ കഥാപുരുഷന്മാരായിട്ട് ഇതിന് പറയുന്നതാണ്, കാരണം ഇതൊരു ഇതൊരു പുളിച്ചു നാളെ അവസാനിക്കില്ലേ, അതിൽ എഴുതി വെച്ചത് ഒറിജിനൽ കഥാപാത്രങ്ങൾ നമുക്ക് ഒഴിവാക്കാം. കാരണം അവരൊക്കെ പടച്ചോന്റെ റുസൂലാണ്, പടച്ചോന്റെ ദൂതന്മാർ, അവർ മോശക്കാരല്ല, അവരോട് അങ്ങനെ സംഭവിക്കൂല. പക്ഷേ ബുഖാരി പറയുന്ന ആ ഹസ്രായിലും ബുഖാരി പറയുന്ന ആ ഏതെങ്കിലും ഒറിജിനൽ മൂസാ നബിയെ പറ്റി പറയുന്നത് പക്ഷെ നമുക്ക് പറയാൻ വയ്യ. ഏതായാലും മൂസാ നബി പറഞ്ഞു ഒരു പശുവിന്റെ കാളയുടെ മുതുകത്തിൽ ഇങ്ങനെ കൈ വെക്കണം, അങ്ങനെ കൈ വെച്ചിട്ട് ഈ കൈയുടെ കൈ എത്ര രോമത്തിന്റെ മുകളിൽ തട്ടുന്നുണ്ടോ ആ ഓരോ രോമത്തിനും ഓരോ കൊല്ലം അയച്ചു നീട്ടി കൊടുക്കാൻ പറഞ്ഞപ്പോ മൂസാ നബി പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ പിന്നെന്താണ്, പിന്നെ മരണം എന്ന് പറഞ്ഞപ്പോ എങ്കിൽ ഇവിടെ നിട്ടണ്ട, ഇപ്പോൾ ആയിക്കോട്ടെ, അവിടെ എത്തി തന്നെ പിന്തുടർന്നു. പടച്ച തമ്പുരാൻ ഒരാളെ പറഞ്ഞപ്പോ ആ കാര്യം നിർവഹിച്ചിട്ടല്ലാതെ ആരുടെ ദൂതന്മാരുമാർ പടച്ചോനാ പറഞ്ഞേക്കുന്നത്. ഇനി വരുന്നതോ മൂസാ നബിന്റെ അടുത്തേക്കാണല്ലോ. ഒരു പ്രവാചകന്റെ അടുത്ത് ഒരു അതിഥി വന്നപ്പോ ഉടനെ ചെയ്ത ആതിഥേയത്വം എന്താണ്, സൽക്കാരം എന്താണ്, ചാമ്പലാണോ? ഇനി മനുഷ്യകോലത്തിലാ വന്നത്, മനുഷ്യകോലത്തിൽ വന്നത് കൊണ്ടാണ് അടിച്ചത്. മനുഷ്യകോലത്തിലൊക്കെ വരുന്ന ആൾക്കാരെ പിടിച്ചെടുക്കുന്ന പരിപാടി മൂസാ നബി ആണോ? അതുകൊണ്ട് മനുഷ്യ മാത്രമല്ല കണ്ണു തെറിച്ചു പോയി, അത് മനുഷ്യകോലത്തിലായി. ഇതൊക്കെ പറയുമ്പോ ഈ വിശദീകരിച്ച് വിശദീകരിച്ചിട്ട് പിന്നെ കൊള്ളാവുക വേണ്ട, പറഞ്ഞു കൊടുക്കുന്ന നിന്നിട്ട് അബദ്ധങ്ങൾ ഒഴിവാക്കിയാൽ മതി, അബദ്ധങ്ങൾ ഒഴിവാക്കിയാൽ മതി. പിന്നെ വിശദീകരിക്കുന്ന കണ്ട വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടേ അയ്യന്നാ ബീവി മലോടത്ത് ചരിത്രം പോലാവും, മല ഒഴിച്ചതിന് അവസാനം മലോടത്ത്